കടൽ കടന്ന് മാറ്റുലി. പ്രവാസ ലോകത്ത് നിന്നും ചില ഹൃദയഭാഷണങ്ങൾ.
Wir können gleich Schritt mit marschieren oder unserer Stimme folgen und aufhören nur
Nirvahanam DK Wayanad.
Wir könnten auch mal was riskieren, wir könnten uns verletzlich zeigen und die Hoffnung nicht verlieren.
Namaskaram srodhakale evarkum radio matli avadhiripikkuna കടൽ കടന്ന് മാറ്റുലി എന്ന പരിപാടിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ജർമ്മനി ഫ്രാങ്ക്ഫുർട്ട് നഗരത്തിൽ ഒരു വർഷത്തോളമായി തൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഡൈജോ ജോർജാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ഡൈജോ.
നമസ്കാരം ബിബി.
ഡൈജോ ഒരു തൃശ്ശൂർകാരനാണ്, ചാലക്കുടിക്കാരനാണ്, നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് വന്നതാണല്ലോ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്ന ഒരു സമയം കൂടി ആയിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് മിസ് ചെയ്യുന്നത്?
നാട്ടിൽ നിന്ന് വന്നിട്ട് മിസ് ചെയ്യുന്നു പറഞ്ഞാൽ തൃശ്ശൂർകാരൻ മെയിനായിട്ടുള്ള തൃശ്ശൂർ പൂരം, പെരുന്നാളുകൾ, ഉത്സവങ്ങൾ, പിന്നെ യാത്രകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്.
ശരിയാണ്. April 19 തൃശ്ശൂർ പൂരമാണ്. ഇവിടെ അതുപോലെയുള്ള വെടിക്കെട്ടുകളൊക്കെ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ?
ഇവിടെ ന്യൂഇയറിൻ്റെ ഒരു വെടിക്കെട്ട് ഞാൻ കണ്ടായിരുന്നു. പിന്നെ വന്ന സമയത്ത് സമ്മറിൽ ചെറിയൊരു വെടിക്കെട്ട് എന്നുള്ള ലെവലിൽ ഉണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് കണ്ടു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അത്രയൊന്നും ഇവിടെ ഒരു വെടിക്കെട്ടും ഇല്ല. നാട്ടിലെ വെടിക്കെട്ട് തന്നെയാണ് ഇവിടുത്തെ നാട്ടിലെ വെടിക്കെട്ട്.
തൃശ്ശൂർകാരനെ വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പിടിപ്പിക്കണം എന്ന് പറഞ്ഞാലേ തൃശ്ശൂർകാരനെ ഇതൊന്നും ഏക്കില്ലല്ലോ. യാത്രകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ജർമ്മനിയിൽ വന്ന് ഞാൻ ഷെങ്കൻ വിസയിൽ ഒരുപാട് യാത്ര ചെയ്യാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. നാട്ടിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു യാത്രകൾ? ഒറ്റയ്ക്കായിരുന്നോ അതോ ഈ സോളോ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ബൈക്കിൽ പോകുന്നത്, ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ കാറിൽ ഫാമിലി ആയിട്ടും കൂട്ടുകാരായിട്ടും പോകുന്നവരുണ്ട്. എങ്ങനെയായിരുന്നു ഡൈജോയുടെ നാട്ടിലെ യാത്രകൾ?
നാട്ടിലെ യാത്രകൾ എന്ന് പറഞ്ഞത് മിക്കവാറും ബൈക്കിലാണ് യാത്രകൾ കൂടുതലുള്ളൂ. ഇപ്പം യാത്ര പോകുന്നത് ബൈക്കിൽ തന്നെയാണ്. സോളോ ട്രിപ്പ് കുറവാണ്, പക്ഷേ ഒന്നോ രണ്ടോ പേര് എന്തായാലും ഉണ്ടാവും നമ്മുടെ കൂടെ. പിന്നെ യാത്രാ ഗ്രൂപ്പുകൾ കുറേ ഉണ്ട്, അതിലൊക്കെ ഉണ്ട്. പിന്നെ വണ്ടികളുടെ ഗ്രൂപ്പുകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഓരോന്നേലും ജോയിൻ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകും.
ചെറിയൊരു വണ്ടി ഭ്രാന്തനാണ്.
ആ ചെറുതായിട്ട് ബൈക്ക് ഭ്രാന്തനാണ്.
ബൈക്കിൽ ഏറ്റവും കൂടുതൽ ദൂരം പോയത് എത്ര കിലോമീറ്ററാണെന്ന് ഓർമ്മയുണ്ടോ?
എത്ര ദൂരം കൂടുതൽ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ട്രിപ്പിൽ ഒരു 800 കിലോമീറ്ററോളം കറങ്ങി എത്തിയിട്ടുണ്ട്. അതായത് വീട്ടിൽ നിന്ന് എടുത്ത് ഞാൻ അങ്ങനെ കറങ്ങി, റെസ്റ്റൊന്നുമില്ല, ചെറിയൊരു റെസ്റ്റ് മാത്രം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കറങ്ങി ഒരു 800 കിലോമീറ്ററോളം കറങ്ങി തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ളിൽ.
24 മണിക്കൂറുണ്ട്. അപ്പോൾ വിശ്രമമില്ലാത്ത യാത്രയാണ്.
അത് വിശ്രമമില്ലാത്ത യാത്രയായിരുന്നു.
എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കണം എന്നൊക്കെ തോന്നിയിരുന്നുണ്ടോ?
ആ, ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കണം. ഞാൻ ആദ്യം തന്നെ ബൈക്കിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ ഓപ്ഷൻ നോക്കി. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ബൈക്കിന് സെപ്പറേറ്റ്, കാറിന് സെപ്പറേറ്റ്, സി സി കൂടുന്നതിനനുസരിച്ച് സെപ്പറേറ്റ് നമ്മൾ ടെസ്റ്റ് എഴുതി പാസ്സാവണം, എന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എത്ര വർഷങ്ങൾ കഴിയണമെന്നുണ്ട്, അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നില്ല, ബൈക്ക് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു. ഇതിലാദ്യം 100 cc ലൈസൻസ് കിട്ടും, പിന്നെ അതിൽ മേലെ കഴിഞ്ഞിട്ട് ഉള്ളത് കിട്ടും. അങ്ങനെയാണ് ലൈസൻസിൻ്റെ, ബൈക്കിൻ്റെ ഒക്കെ.
അതായത് ബൈക്കിൽ തന്നെ cc അനുസരിച്ച് വ്യത്യസ്ത ലൈസൻസുകളുണ്ട്.
നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കാറ് പല കാറ്റഗറിയിൽ കാറുകൾക്ക് കിട്ടുന്ന പോലെ തന്നെ ഇവിടെ ബൈക്കിന് അതേപോലെ തന്നെയാണ്.
ഏത് തരത്തിലുള്ള ബൈക്കുകളോടാണ് താല്പര്യം? സ്പോർട്സ് ബൈക്കാണോ, ബുള്ളറ്റ് ആണോ, എങ്ങനെയാണ് താല്പര്യം?
എനിക്ക് സാധാരണ ടൂറിംഗ് ബൈക്കുകളോടാണ് താല്പര്യമുള്ളൂ. സ്പോർട്സ് ബൈക്കുകളോട് താല്പര്യമുണ്ട്, പക്ഷെ അങ്ങനെ അത്ര സ്പീഡിൽ പോകാനൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആസ്വദിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇത്.
പൊതുവേ നാട്ടിൽ അങ്ങനെ യാത്രകളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരാൾ ഇങ്ങനെ ജർമ്മനിയിലേക്ക് പോരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു?
ജർമ്മനിക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫിന് ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്തു. പിന്നെ ഫാമിലി വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. അതിൻ്റെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നാട് വിട്ട് ജർമ്മനിയിലേക്ക് നമ്മൾ കുടിയേറിയത്.
സന്തോഷമാണോ ഇവിടെ?
ആ, നമുക്ക് നാടെല്ലാം സന്തോഷമുള്ളൂ. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അല്ലാണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ സന്തോഷം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സന്തോഷം. അത് ഓരോ രാജ്യത്തും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടല്ലോ.
ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 3 കുട്ടികളുണ്ട്, ഓടി ചാടി നടക്കുന്നു. ഇവിടെ കുട്ടികൾ കൂടുന്നതനുസരിച്ച് വീട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പം വീട് കിട്ടാതെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റത്തുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിള് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ?
സ്ട്രഗിള് ഒരുപാടുണ്ടായിരുന്നു. വീട് കിട്ടി വൈഫ് കൂടെ ജോലി ചെയ്ത് ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. ഞങ്ങൾ വീട് നോക്കുമ്പോൾ കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ പല വീട്ടുകാരും നമുക്ക് വീട് തരാൻ ഇതില്ല. അവർ പറയുന്നത് പിള്ളേരുകൾ ചിത്രം വരച്ച് അതും വരച്ച് വീട് വൃത്തികേടാക്കും, അതേപോലെ തന്നെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വീട് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. പിള്ളേരില്ലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ വീടാണെങ്കിലും നമുക്ക് കിട്ടും. പക്ഷേ ചിലർ പറയും പിള്ളേരെ കൊണ്ടുവരാണ്ട് വേണമെങ്കിൽ നിങ്ങൾ താമസിച്ചോളാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞായിരുന്നത്. അവസാനമാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് ഞങ്ങൾ കയ്യും കാലും പിടിച്ച് അവർ തന്നത് നമുക്ക്.
ഇവിടെ ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര മുറികളുണ്ട്?
ഇവിടെ സ്ക്വയർ ഫീറ്റ് കണക്കല്ല, ഇവിടെ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇത് 90 സ്ക്വയർ മീറ്റർ ഉണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലെ 600 സ്ക്വയർ ഫീറ്റ് അതിൻ്റെ അടുത്താണ്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു മെയിൻ ബെഡ്റൂമും പിന്നെ രണ്ട് കിൻഡർ സിമ്മറെന്നും പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു റൂം ചെറുതാണ്, തീരെ ചെറുതാണ്, പിള്ളേർക്ക് മാത്രമാണ്. മറ്റേ റൂം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പിന്നെ ഹാളുണ്ട്, കിച്ചണുണ്ട്, ഡൈനിങ് ഏരിയ ഉണ്ട്.
വീടിനെ കുറിച്ച് ഞാൻ ചോദിക്കാൻ കാര്യം, പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ വലിയ സാമ്പത്തികം ശേഷിയുള്ളവരുടെ വീട്ടിൽ പോയാലും ഒരു 3 ബെഡ്റൂമൊക്കെയാണ് അവരുടെ വീട്ടിലുണ്ടാവുക. 2 ബാത്റൂമുള്ള വീടുകൾ വളരെ ചുരുക്കമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഓരോ ബെഡ്റൂമിനും ഓരോ ബാത്റൂമും ഇഷ്ടംപോലെ സ്ഥലം, ഒരു മിഡിൽ ക്ലാസ്സുകാരന് പോലും 3 ബെഡ്റൂം ഉണ്ടാവും. ഇവിടെ പക്ഷേ ഒരു ഇടത്തരക്കാർക്ക് ആണ് 2 ബെഡ്റൂം ഉണ്ടാവാറുള്ളൂ. അതിൽ 3 ബെഡ്റൂമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർ റിച്ച് ആണെന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലെ പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, അയ്യോ എൻ്റെ വീട് ചെറുതാണെന്ന് ചിന്തിക്കുന്നവർ എത്രമാത്രം റിച്ച് ആണ് എന്നുള്ളത് ചിലപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ആയിരിക്കും. ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ വന്നപ്പോൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അതുണ്ട്. വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു 3 റൂം ഉണ്ടായിരുന്നു. ആ 3 റൂമിലും ബാത്റൂം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 3 റൂമുണ്ട്, പക്ഷേ ഒറ്റ ബാത്റൂമേ ഉള്ളൂ. പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ കറക്റ്റ് ടൈമിൽ അവർ ബാത്റൂമിലൊക്കെ പോയി വരുമ്പോൾ എപ്പോഴും ഇവിടെ ബഹളമാണ്, നേരം വെളുക്കുമ്പോൾ. അതിൻ്റെ ഭയങ്കര ഒരു പോരായ്മ നമുക്ക് ശരിക്കും ഉണ്ട്. അത് നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ളവർക്ക് അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇവിടെയുള്ളവർക്ക് 2 റൂമായാലും 3 റൂമായാലും ചിലപ്പോൾ 5 റൂമായാലും ചിലപ്പോൾ ഒരൊറ്റ ബാത്റൂമേ ഇവിടെ കാണുള്ളൂ. ചിലപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞു, ഗസ്റ്റ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. കുളിക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഒപ്പം ആയിരിക്കും. അതും ചില വീടുകളിൽ വലിയ ബാത്റൂം ആയിരിക്കും, അത് റൂം 2 റൂം എടുക്കണോടത്തായിരിക്കും ചിലപ്പോൾ ഒരു ബാത്റൂം ഉണ്ടാക്കുക, ചിലത് വളരെ ചെറുതായിരിക്കും.
അതുപോലെ തന്നെ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, എല്ലാ വീട്ടിലും വാഷ് ബേസൻ, അതായത് നമ്മൾ കൈ കഴുകുന്നത് എപ്പോഴും ബാത്റൂമിൻ്റെ അകത്താണ്. അത് പുറത്ത് നമ്മുടെ നാട്ടിലുള്ള പോലെ സെപ്പറേറ്റ് പുറത്തില്ല. ഇവിടെ ഗസ്റ്റുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും അവരെന്തായാലും ബാത്റൂമിൽ കയറി കൈ കഴുകേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നവരൊന്നും അങ്ങനെ നമ്മുടെ ബാത്റൂമിലേക്ക് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഗസ്റ്റ് വന്ന് ജസ്റ്റ് ഒന്ന് മുഖം കഴുകണമെങ്കിലോ അവർക്ക് ബാത്റൂമിൽ കയറേണ്ട ഒരു സാഹചര്യം വരും നമ്മുടെ. അപ്പം അതൊക്കെ നമ്മൾ വളരെ പ്രൈവറ്റായിട്ട് കരുതുന്ന ഏരിയകളാണ്. അവിടേക്ക് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരാൾക്ക് അത് നിർബന്ധമായിട്ടും അത് ആക്സസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റ് ഇതുപോലെ ഒരു വ്യത്യസ്തത ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നാട്ടിൽ നിന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുകയും ഇവിടെ വന്നപ്പോൾ ഇത് ഇങ്ങനെയൊന്നും അല്ലേ എന്ന് വണ്ടടിച്ചു പോയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ?
അതിൽ ശരിക്കും പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ കുത്തിയിരുന്ന് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിവിടെ ഭയങ്കര വ്യത്യാസമായിരുന്നു. ഒരു കാലത്ത് 7-8 മണിയാകുമ്പോൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ 10:30, 11:30 നമ്മൾക്ക് ഇവരെത്തും. ഇവർക്ക് അധികം ഹോംവർക്ക് ഒന്നുമില്ല, ആകെ ഒരു പേജ് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫ്രീയാണ്. പിന്നെ അവർ പോയി പാർക്കിൽ പോയി കളിക്കുക, അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. 5-ാം ക്ലാസ് തൊട്ട് പിന്നെ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ടാവും, ഹയറായിട്ട് പഠിക്കാനുണ്ടാവും. 4-ാം ക്ലാസ് വളരെ വളരെ കുറച്ചൊക്കെ പഠിക്കാനുണ്ടാവുള്ളൂ, ബേസിക് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ അവർ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ 1-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഹിന്ദി പഠിപ്പിക്കുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അവിടെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ച് വിടുക എന്നുള്ളത് മാത്രമാണ്. 5-ാം ക്ലാസ്സിന് ശേഷമാണ് കൂടുതലും പഠിക്കാനായിട്ട് അവർക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെയാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നപ്പോൾ ഉള്ളൊരു വ്യത്യാസം കൂടുതലും തോന്നിയത്.
എനിക്ക് തോന്നുന്നു ഇവിടെ നിയമങ്ങളും അതുപോലെ തന്നെ പെരുമാറ്റവും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവരെയും കൊണ്ട് റോഡ് വൃത്തിയാക്കാനും അതുപോലെ ഇപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ എങ്ങനെ സൈക്കിൾ ഓടിക്കണമെന്ന് പോലീസുകാർ സ്കൂളിൽ വന്ന് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നു, അവർക്ക് ലൈസൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നൽസ്, പൊതുനിരത്തിൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ?
അതുണ്ട്. ഇപ്പോൾ 5-ാം ക്ലാസ്സിലേക്ക് പോകുന്ന 4-ാം ക്ലാസ് വരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളാണ് സ്കൂളുകളാണ് നമുക്ക് തരിക. 5-ാം ക്ലാസ് തൊട്ട് നമുക്ക് അകലെയുള്ള ഇതായിരിക്കും. ബസ്സിന് പോകേണ്ടവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് കാർട്ട് കിട്ടും, അവർക്ക് ബസ്സിന് പോകാനുള്ള കാർഡ് കിട്ടും. സൈക്കിളിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-ാം ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ പറയണം, അവിടെ മാഷുമാരുടെ അടുത്ത് പറയണം നമുക്ക് ഇതിങ്ങനെ സൈക്കിളിന് പോകാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലേണേഴ്സ് പഠിക്കുന്ന പോലെ അവർക്ക് നിയമങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം തരും, അതിൽ അവർ പരീക്ഷ എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന ദിവസം നമ്മൾ സൈക്കിളും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പോലീസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ സൈക്കിൾ ചവിട്ടി അവർ കാണിച്ചു കൊടുക്കും വേണം. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ സിഗ്നൽസ് എല്ലാം പഠിപ്പിക്കുക. ഇതിപ്പോൾ പിള്ളേരുകളൊക്കെ ആയാലും സിഗ്നൽ തെറ്റിച്ച് പോകുന്നത് വളരെ കുറവാണ്. പിന്നെ ചില പിള്ളേരുകൾ മാത്രം ഇങ്ങനെ സിഗ്നൽസൊക്കെ തെറ്റിച്ച് പോകും, അത് അത്ര വലിയ ഇതൊന്നല്ല. അത് ചിലപ്പോൾ അവരെ തിരക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുറുമ്പുകൊണ്ടായിരിക്കും. പിള്ളേരുകളായതുകൊണ്ട് നമുക്കിവിടെ ഒന്നും പറയാനും പറ്റില്ല. എന്നാലും പരമാവധി എല്ലാവരും സിഗ്നൽ കാത്ത് നിന്നിട്ടാണ് റോഡ് മുറിച്ച് കിടക്കുന്നതല്ല. ഇപ്പോൾ സിഗ്നൽ ഇല്ലാന്നെങ്കിൽ സിഗ്നലിൻ്റെ അടുത്ത് വന്നിട്ടാണ് റോഡ് മുറിഞ്ഞ് കിടക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പകുതിയിൽ വെച്ച് എനിക്ക് അങ്ങോട്ട് കിടക്കണം എന്ന് തോന്നി അങ്ങനെ കിടക്കണ ശീലങ്ങളൊന്നും ഇവിടെ വളരെ കുറവാണ്. നിയമം കറക്റ്റായിട്ട് എല്ലാവരും പാലിച്ചാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഇത് നമ്മൾ ശരിക്കും നമ്മൾക്ക് നാട്ടിൽ നിന്ന് വന്ന കാരണം നമുക്കത് ശരിക്കും ഒരു പുതുമയായിരുന്നു.
തന്നെയല്ല, ഇപ്പോൾ നാട്ടിൽ ഒരു റോട്ടിൽ സൈക്കിളിന് വേണ്ടിയിട്ട് പ്രത്യേക വഴിയൊന്നും ഒരുക്കിയിട്ടില്ല. ഇവിടെ എല്ലാ റോട്ടിലും സൈക്കിളിന് വേണ്ടി ഒരു ട്രാക്ക് അവരിട്ടിട്ടുണ്ട്. അത്രയും പ്രാധാന്യം അവർ സൈക്കിൾ യാത്രയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ.
അത് സൈക്കിൾ യാത്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സൈക്കിൾ പോകുന്ന റോട്ടിൽ നമ്മൾ ഫ്രണ്ടിൽ സൈക്കിൾ ഓടി പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടെ വന്ന വണ്ടിക്കാരും ഹോണടിച്ച് ഇത് ചെയ്യുക, അങ്ങനെ ശല്യം ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഓരോ റോഡിലും ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടുള്ളൊന്നുണ്ട്. ആ നിയമത്തിനനുസരിച്ച് പോകുമ്പോൾ ഒരാൾ സൈക്കിള് ചവിട്ടി പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് കഴിഞ്ഞിട്ട് ആരും ഹോണടിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ഹോണടിച്ച് വെറുപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ഹോണടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തെറി പറയുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടുത്തുകാർക്ക്. നമ്മുടെ നാട്ടിൽ ഗ്ലാസ് ആദ്യം തെറി പറയുന്നു, ഇവർ ഹോണടിച്ച് തെറി പറയുന്നു. അങ്ങനെയാണ് ഒരു ഇത് ഇവിടുത്തെ.
അതുപോലെ തന്നെ ഏത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും സൈക്കിളുകൾ പാർക്ക് ചെയ്യാനും അത് ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
അതുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് സൈക്കിളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മോഷണം പോകുന്നതും സൈക്കിളാണ്. നമ്മളൊക്കെ സൈക്കിൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ മറ്റേ ലോക്കിട്ട് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ലോക്ക് മാത്രം അവിടെ ഇരിക്കും, സൈക്കിൾ ബാക്കിയുള്ളതൊക്കെ അവർ എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ ടയർ ഉരിണ്ട് പോകാം. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു സമയത്തേക്ക് വെച്ച് പോകാം എന്നുള്ളത് മാത്രമല്ലാണ്ട് സ്ഥിരമായിട്ടൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കിൾ എന്തായാലും പോകും നമ്മുടെ ഇന്ന്.
ഓ, അത്രയും മോഷണങ്ങൾ ഈ ഇത്രയും വികസിതമായ ഈ രാജ്യത്ത് നടക്കുന്നുണ്ടല്ലേ.
ആ, സൈക്കിൾ മോഷണം ഇപ്പോൾ ഇവിടെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസത്തെ പേപ്പറിലൊക്കെ അവർ ഇത് കാണിച്ചായിരുന്നു, സൈക്കിൾ മോഷണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, നിങ്ങളുടെ സൈക്കിളുകളൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് കൂട്ടുകാരുടെ സൈക്കിള് മോഷണം പോയി. മേടിച്ച പുതിയ സൈക്കിളുകളൊക്കെ മോഷണം പോകുമ്പോൾ നമുക്കും വിഷമമാണ്. നമ്മളിവിടെ പണിയെടുത്ത് കാശുണ്ടാക്കി കഴിഞ്ഞ് സൈക്കിള് മേടിച്ച് പണിക്ക് പോകാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ സൈക്കിളില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും പണിയാണ്. നമ്മൾ വീണ്ടും ആ കാശുണ്ടാക്കി സൈക്കിള് മേടിക്കണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും. അതിനനുസരിച്ച് നല്ലൊരു നിയമം ഇവിടെ വരേണ്ടതാണ്. വരുമായിരിക്കും. എന്തായാലും ഇത്ര മോഷണങ്ങൾ കൂടുമ്പോൾ അവരും പോലീസും അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കുമല്ലോ.
എന്തുകൊണ്ടാണ് ഇങ്ങനെ മോഷണങ്ങൾ കൂടുന്നത്? എനിക്ക് തോന്നുന്നു ഒരുപാട് അഭയാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഇതിനൊരു കാരണമാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ജോലി ഇല്ലാതെയും ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്ന കുറേ ആളുകളും ലഹരിക്ക് ഇവിടെ കുറച്ചുകൂടെ ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിൽ മോഷണം കൂടാൻ സാധ്യത കൂട്ടുന്നു എന്ന് തോന്നുന്നുണ്ടോ?
ലഹരിയുടെ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് മോഷണം. ഇനി അത് മാത്രം മോഷണം മാത്രം കലയായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണോന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വേണമെങ്കിൽ, ഒന്നെങ്കിൽ ലഹരിയുടെ ആയിരിക്കാം. എന്തായാലും നിയമത്തിൻ്റെ കുരുക്കൊണ്ട് എന്തായാലും അയവുകൊണ്ടൊന്നും ഇവിടെ മോഷണം പെരുകില്ല. ഇത് കാണുമ്പോൾ നല്ല സൈക്കിളാണല്ലോ, എന്നാൽ മേടിക്കാമല്ലോ. ഇവിടെ സൈക്കിളിൽ എങ്ങനെ പോയാലും നമ്മുടെ നാട്ടിലെ എങ്ങനെ പോയാലും ഒരു 30,000-40,000 തൊട്ടാണ് ഇവിടെ സൈക്കിളുകൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വരുമ്പോൾ ആൾക്കാർക്ക് 50 രൂപ കിട്ടണമെങ്കിൽ 50 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അവർ സൈക്കിള് മോഷ്ടിച്ചിട്ട് പോകണതായിരിക്കും ചിലപ്പോൾ. അതിപ്പോൾ എങ്ങനെ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അത് പറഞ്ഞപ്പോഴാണ്, സൈക്കിളിൽ ജോലിക്ക് പോകുന്ന ആളാണോ, ജോലിയുണ്ടോ, അതോ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ?
ഞാനിപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൗസ് വിസയ വന്നാണ് കാരണം ഇവിടെ നമുക്ക് എല്ലാവർക്കും ജർമ്മൻ ഭാഷ B1 പാസ്സാവണം എന്നുള്ളത് ഇപ്പോൾ നിയമമായി. നാട്ടിൽ നിന്ന് നമ്മളോട് പഠിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സന്തോഷത്തോടെ കയറി വന്നെങ്കിലും ഇവിടെ അത് പഠിച്ചാലാണ് നമുക്ക് കാര്യമുള്ളൂ. പിന്നെ ഭാഷ അറിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ജോലിക്ക്, നല്ലൊരു ജോലിക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും നമുക്ക് B1 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ. ജോലി ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ ഉള്ള കാരണം ഞാനിപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് മാത്രമാണ്, ഒരു ദിവസത്തെ ജോബ് മാത്രമാണ് എടുത്തായിരിക്കുന്നത്. അതും സൈക്കിളിൽ തന്നെയാണ് പോണത്. സൈക്കിൾ പുറത്താണ് നമ്മൾ പൂട്ടി വെക്കണമെങ്കിലും നമുക്ക് ചെറിയൊരു പേടിയുണ്ട്, പോവോ പോവില്ലെന്ന് നമുക്കറിയില്ല. എന്നാലും കമ്പനിയുടെ അകത്തായതുകൊണ്ട് നമുക്കൊരു സുരക്ഷയുണ്ട്.
അപ്പോൾ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു, അതിനൊപ്പം ഇവിടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടേണ്ടതും കൊണ്ടുവരേണ്ടതും എല്ലാം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, അതെല്ലാം ചെയ്യണം. ഏതായാലും ഒരു വർഷമായിട്ടുള്ളൂ, ഒരു സ്ട്രഗ്ലിംഗ് സമയത്തുകൂടിയാണ്. എപ്പോഴും തുടക്കം ഒരു ബുദ്ധിമുട്ടാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഭാഷയൊക്കെ കയ്യിലായി കഴിയുമ്പോൾ നല്ല ജോലിയും കുട്ടികളൊക്കെ വളർന്നു വലുതാകുമ്പോൾ അവരുടെ ഒരു സഹായവും. എനിക്ക് തോന്നുന്നു ഇവിടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നാട്ടിലേക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഡൈജോയ്ക്കും കുടുംബത്തിനും അതും ഒരു സഹായമായി മാറും. അങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും സമയം റേഡിയോ മാറ്റിലയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഡൈജോയ്ക്കും കുടുംബത്തിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ഡിബി.
കടൽ കടന്ന് മാറ്റുലി. പ്രവാസ ലോകത്ത് നിന്നും ചില ഹൃദയ ഭാഷണങ്ങൾ.
Schritt mit marschieren oder unserer Stimme folgen und aufhören nur
Nirvana, DK Wayanade.
Wir könnten auch mal was riskieren, wir könnten uns verletzlich zeigen und die Hoffnung